ഹഗായി പ്രവാചകന് പറയുവാനുള്ളത് ഇതാണ്. ആരംഭത്തിലെ ആവേശം കെട്ടടങ്ങി, സ്വാർത്ഥമതികളായി ഉപാധികളും നിരത്തി, ഉദാസീനരായി കഴിഞ്ഞുകൂടിയ ജനത്തോട് പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് അറിയിച്ചത്, വേല ചെയ്യുവീൻ, ശൂന്യമായി കിടക്കുന്ന യഹോവയുടെ ആലയം പണിയുന്നത് വളരെ ലളിതമായ കാര്യമാകുന്നു, നിങ്ങൾ വേല ചെയ്യുവാൻ തയ്യാറായാൽ മാത്രം മതി, മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിയുക. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിലെ ആദ്യത്തെ 8 വാക്യങ്ങളിലെ വിഷയങ്ങളെ ഒരു വേദപണ്ഡിതൻ ഇപ്രകാരം വിഭാഗിച്ചു: ദൈവം ജനത്തോട് കഴിക്കുന്ന 3 അപേക്ഷകളെന്നാണ് അതിന് തലക്കെട്ട് കൊടുത്തത്. 1, യുക്തിയോടുള്ള അപേക്ഷ. ആദ്യം തന്നെ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നു യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന്. ആ പറഞ്ഞത് ഒന്നുകൂടി യുക്തിപരമായി നിങ്ങളൊന്ന് ചിന്തിച്ചേ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ? ഇത് വെറും മുടന്തൻ ന്യായമല്ലേ? ദൈവം അവരുടെ മനസാക്ഷിയോട് ചോദിച്ച ചോദ്യം ഇതത്രേ, യുക്തിയോടുള്ള അപേക്ഷ. 2, ഹൃദയത്തോടുള്ള അപേക്ഷ. അവരുടെ വഴികളെ വിചാരിച്ചു നോക്കുവാൻ ദൈവം പറയുന്നു. അവർ അങ്ങനെ ചെയ്തില്ല. പക്ഷെ ദൈവം അവരെ വെല്ലുവിളിക്കുകയാണ്, ആത്മാർത്ഥമായി വഴികളെ ഒന്ന് പരിശോധിക്കുവാനുള്ള അപേക്ഷ. 3, ഇച്ഛാശക്തിയോടുള്ള അപേക്ഷ. ദൈവം അവർക്ക് ഒരു ആജ്ഞ നൽകി, ആ ആജ്ഞ അവരുടെ ഇച്ഛാശക്തിയോടുള്ള അപേക്ഷയായിരുന്നു. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത്, മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിയുക. വളരെ ലളിതമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 9 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ജനത്തോട് പറയുകയാണ് എന്തുകൊണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമുണ്ടായി എന്ന്, അവർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യാദൃച്ഛികമല്ല എന്ന്. 9ാം വാക്യം ഞാൻ വായിക്കട്ടെ: നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എന്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ വീട്ടിലേക്ക് ഓടുകയും എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ ജനത്തിന്റെ തീഷ്ണതയും ഉത്സാഹവുമാകുന്നു കാണിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾക്ക് ഭയങ്കര താല്പര്യം, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഏത് ത്യാഗവും സഹിക്കുവാൻ നാം തയ്യാറാണ്, അതിന് എന്തുമാത്രം തീഷ്ണതയാണ്. ഹഗ്ഗായിയുടെ സമയത്ത് ജനങ്ങൾ വളരെയധികം ഓടി നടന്നിട്ടും ബുദ്ധിമുട്ടുകൾ ഏറി വരികയായിരുന്നു. ക്ഷാമം, വരൾച്ച, അനേകം വിപത്തുകൾ അവർ അഭിമുഖീകരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തങ്ങൾക്ക് വരുന്നതെന്ന് ചിന്തിച്ച് ആ ജനം ആശ്ചര്യപ്പെട്ട് നിന്നിരുന്നെങ്കിലും അവർ ദൈവത്തെ പഴിചാരിയില്ല. അത് മോശമല്ലേ എന്നായിരുന്നു അവരുടെ ചിന്ത. തങ്ങളുടെ വിധി ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ബുദ്ധിമുട്ടുകളിൽ കൂടി പോകേണ്ടി വരുന്നത് എന്ന് ആ ജനം വിശ്വസിച്ചു. വളരെ മോശമായ ഒരു വർഷമായിരുന്നു അത്. അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഈ വർഷം വരൾച്ചയുടെ വർഷമാണത്രേ. പക്ഷെ ദൈവം അവരോട് പറഞ്ഞത്, ഈ വരൾച്ച വരുത്തിയത് ഞാനാണ്. നിങ്ങൾ ആരും നിങ്ങളുടെ പ്രയത്നങ്ങളിൽ വിജയിക്കാതിരിക്കുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ഞാൻ പറയാം. എന്റെ ആലയം ശൂന്യമായി കിടക്കെ സ്വന്തം വീടുകളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുവാനല്ലേ നിങ്ങളിൽ ഓരോരുത്തരും പണിയെടുക്കുന്നത്. ഹഗ്ഗായിയുടെ പ്രവചനത്തിലെ മഹത്തായ സാമാന്യ തത്വം ക്രിസ്തു എടുത്തുദ്ധരിച്ചത് ഞാൻ വീണ്ടും ഒന്ന് ഓർപ്പിക്കട്ടെ. മത്തായി സുവിശേഷം 6:33 നാം വായിക്കുന്ന സുപരിചിതമായ ആലോചന: മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എല്ലാ കാലത്തുമുള്ള എല്ലാ ജനങ്ങൾക്കും ഈ സാമാന്യ തത്വം പ്രായോഗികമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോൾ മറ്റെല്ലാം ക്രമീകരിക്കപ്പെട്ടുകൊള്ളും. എത്ര അനുഗ്രഹീതമായ ഒരു ദൂതാണിത്. നാം ഇതാകെ മറന്നിരിക്കുക, കൈവിട്ട് കളയുക ല്ലേ? കാരണം അത്രയ്ക്ക് ലളിതമായ സന്ദേശം അത്രേ ഇത്. ഓ, അത്രേ ഉള്ളൂ, ഏതാണ്ട് വലിയ കാര്യം കേൾക്കാൻ വന്ന് ഇതാണോ ഞങ്ങളോട് പറയുന്നത്? എന്നാൽ ദൈവത്തിന് നമ്മോട് പറയാനായിട്ടുള്ളത് വളരെ ലളിതമായ കാര്യങ്ങളാ. നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് മാത്രമാ, പക്ഷെ ചെയ്യാൻ മനസ്സുണ്ടാകണം, കേൾക്കാൻ നാം സമയമെടുക്കണം. 10ാം വാക്യത്തിൽ നാം വായിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല, മഴയില്ലാതെ വന്നാൽ വിളവുണ്ടാകില്ല എന്നത് സാധാരണ നടക്കുന്ന സംഭവമാണല്ലോ. ഗോതമ്പും യവവും വളരുകയില്ല, മുന്തിരി ഫലം തരികയുമില്ല. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ കൃഷിക്ക് വെള്ളം നൽകില്ല എന്ന്. നാം ഇന്ന് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവ നാം ഈ പറഞ്ഞതുപോലൊന്നും വ്യാഖ്യാനിക്കാറില്ല. കാരണം വളരെ യാന്ത്രികമായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതെ, കമ്പ്യൂട്ടർ യുഗത്തിൽ, ഇലക്ട്രോണിക് യുഗത്തിൽ ആരെങ്കിലും തെറ്റായ ബട്ടൺ അമർത്തിയതിനാൽ, അല്ലെങ്കിൽ ബട്ടൺ അമർത്താഞ്ഞതുകൊണ്ടാണ് നാം ഇന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നേ നാം വിചാരിക്കൂ. ഇല്ലേ, ദൈവത്തെ നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തുന്നതിനെ വെറും ബുദ്ധിമോശമായി മാത്രമേ ഈ സമൂഹം വ്യാഖ്യാനിക്കൂ. തന്നിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയുന്ന കാര്യങ്ങളിൽ നിന്നും തന്നിലേക്ക് ശ്രദ്ധ തിരിക്കുവാനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ കൊണ്ടുവരുന്നതെന്ന് ഓർക്കണം. ഇസ്രായേലിന്റെ മേൽ വന്ന സകല പരീക്ഷകളുടെയും ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തുകൊണ്ട് പറയുന്നതാണ് 11-ാം വാക്യവും 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ദൈവം അവരോട് പറയുന്നത്, ഭൗതിക അനുഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് തരില്ല, കാരണം അവ എല്ലാം ഞാൻ തന്നെ മാറ്റിയിരിക്കുകയാണ്. അതിന്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായാൽ നാം സാധാരണ ആരെയാകുന്നു വഴി പറയുന്നത്? ആദ്യം പഞ്ചായത്തുകാരെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരെ പറയും, പിന്നെ ജില്ലാ കൗൺസിൽ അധികാരികളെ, പിന്നെ സംസ്ഥാന ഗവൺമെന്റിനെ, ഒടുവിൽ കേന്ദ്ര ഗവൺമെന്റിനെ പറയും. കണ്ണിൽ കാണുന്നവരെ എല്ലാം നാം വഴി ചാരും. പക്ഷെ സുഹൃത്തെ, താങ്കളുടെ ഇന്നത്തെ സ്ഥിതിക്ക് താങ്കളെ തന്നെയാണ് കുറ്റം പറയേണ്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതിക്ക് നാം മനുഷ്യരെയും യന്ത്രങ്ങളെയും ഒക്കെ കുറ്റം പറഞ്ഞാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ ദൈവമാണ് അനുവദിച്ചിരിക്കുന്നത് എന്നോർക്കണം. ദൈവത്തെ പഴിചാരുവാൻ താങ്കൾ താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ദൈവം തന്നെ യഹൂദ ജനത്തോട് പറഞ്ഞതാണ്, അവർ കടന്നുപോകുന്ന ബുദ്ധിമുട്ടുകൾക്ക് കാരണക്കാരൻ ദൈവം തന്നെയാകുന്നു എന്ന്. അതോട് ചേർത്ത് ഒരു കാര്യം കൂടി ദൈവം അവരെ അറിയിച്ചു, എന്തുകൊണ്ടാണ് ദൈവം അവരെ അപ്രകാരത്തിലുള്ള ചുറ്റുപാടുകളിൽ കടത്തിവിടുന്നതെന്ന്. ആ ജനം ദൈവത്തെ തള്ളിക്കളഞ്ഞു. നോക്കിക്കേ, നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം ലളിതമാണ്. അതേസമയം തന്നെ നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് നാം ചിന്തിക്കുന്നത് കുഴഞ്ഞു മറിഞ്ഞതും കൂടിയാകുന്നു. പലരും കരുതുന്നത്, പുതിയ മാർഗം അവലംബിച്ചാൽ, ഒരു പുതിയ യന്ത്രം സ്ഥാപിച്ചാൽ, ഒരു പുതിയ വ്യക്തിയെ കൊണ്ടുവന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ്. പ്രിയ സുഹൃത്തെ, യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം എന്തെന്നും അതിന്റെ കാരണക്കാരൻ ആരെന്നും അതിന്റെ പരിഹാരം എന്തെന്നുമൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ? ഇസ്രായേൽ ജനത്തെ ദൈവം വെല്ലുവിളിച്ചതിന്റെ അനന്തര ഫലമാകുന്നു തുടർന്ന് ഹഗ്ഗായി നമ്മോട് പറയുവാൻ പോകുന്നത്. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാനൊന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അങ്ങനെ ശെയൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലും മഹാപുരോഹിതനായി യെഹോസാദാക്കിന്റെ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗ്ഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ചു. ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. സെരുബ്ബാബേൽ യഹൂദയിലെ ഗവർണർ ആയിരുന്നല്ലോ, യോശുവ മഹാപുരോഹിതനും. ജനത്തിൽ ശേഷിപ്പുള്ള ഏവരും എന്നതുകൊണ്ട് ബാബിലോന്യ പ്രവാസത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് മടങ്ങി വന്നവരെ ആകുന്നു ഉദ്ദേശിക്കുന്നത്. അവർ ചെയ്ത രണ്ട് കാര്യം ശ്രദ്ധിച്ചാലും, ഒന്ന്, അവർ ദൈവത്തെ അനുസരിച്ചു. ശമുവേൽ പ്രവാചകൻ അനുസരണം കേട്ട ഒരു രാജാവിനോട് പറഞ്ഞു തോർക്കുന്നുണ്ടല്ലോ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാകുന്നു എന്ന്. 1 ശമുവേൽ 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ 1 ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വേണം നടക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ദൈവവചനം നമ്മെ വിനയമുള്ളവരാക്കുകയും നമ്മുടെ കുറവുകളെ, നമ്മുടെ തോൽവികളെ നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. നമ്മുടെ കുറവുകളെ കുറിച്ച് ബോധവാന്മാരാകുവാൻ നമുക്ക് താല്പര്യം ഇല്ലെന്നതാണ് സത്യം. പക്ഷേ നമ്മുടെ തെറ്റുകളെ നാം അംഗീകരിക്കുകയും അവയെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുകയും ചെയ്താൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് കൂട്ടായ്മയും ഉണ്ടാകും. ഇവിടെ നാം കണ്ടത് ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിച്ചു എന്നതാണ്. രണ്ടാമതായി അവർ യഹോവയെ ഭയപ്പെട്ടു. സദൃശവാക്യ എഴുത്തുകാരൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന്. ദൈവത്തെ അനുസരിച്ചവരുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ നേതാക്കന്മാരായ സെരുബാബേലിന്റെയും യോശുവയുടെയും കാര്യം ആദ്യം പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ്. നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ദൈവത്തെ അനുസരിക്കുക എന്നതാണ് ഇന്നും നമ്മുടെ സമൂഹത്തിലെ ആദ്യത്തെ ആവശ്യം. ദൈവഭയമുള്ളവരെ നമുക്ക് എത്ര ആവശ്യമായിരിക്കുന്നു. ജനം യഹോവയെ അനുസരിക്കുകയും അവനെ ഭയപ്പെടുകയും ചെയ്തപ്പോൾ അവങ്കിൽ നിന്നും ഈ അനുഗ്രഹീത ഉറപ്പ് ജനത്തിന് ലഭിച്ചു. 13-ാം വാക്യം. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗ്ഗായി യഹോവയുടെ ദൂതായി ജനത്തോട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. യഹോവ അരുളി ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എത്ര ആശ്വാസകരമായ വാഗ്ദത്തം അല്ലേ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തത് താങ്കൾ ഓർക്കുന്നില്ലേ. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ക്രിസ്തുവിന്റെ നിരന്തര സാന്നിധ്യത്തിന്റെ വാഗ്ദാനം അവരുടെ അനുസരണത്തെ ആശ്രയിച്ചായിരുന്നു. എന്തായിരുന്നു അവർ അനുസരിക്കുവാൻ കർത്താവ് നൽകിയ ആജ്ഞ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ും 20-ും വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. നിങ്ങൾ സകല സൃഷ്ടിയെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും. ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന താങ്കളോടുകൂടെ ഇരിക്കാമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല. രാത്രിയിൽ മോഷ്ടിക്കുവാൻ പോകുമ്പോൾ പാമ്പ് കടിക്കാതെ താങ്കളോടുകൂടെ ഇരുന്ന് കാത്തുകൊള്ളാമെന്ന വാഗ്ദത്തം അല്ലിത് കേട്ടോ. അവിടൊക്കെ കൂടെ ഇരിക്കുന്നത് വേറെ വല്ലവരുമാണ്. ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഉദാസീനരായി കഴിയുന്നവരോടും ഈ വാഗ്ദത്തം പറഞ്ഞിട്ടില്ല. താങ്കൾ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ താങ്കളോടുകൂടെ അവനിരിക്കും. അനുഗ്രഹത്തിന്റെയും കൂട്ടായ്മയുടെയും സ്ഥാനം അതാകുന്നു. അതിനേക്കാൾ ഉത്തമമായി ഒന്നും താങ്കൾക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല. ദൈവ സാന്നിധ്യത്തിന്റെ സുഖം ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. അത് നാം അവകാശപ്പെട്ട് അതിൽ ജീവിക്കേണ്ടതാണ്. 14-ാം വാക്യത്തിൽ യഹോവ യഹൂദ ദേശാധിപതിയായി ശേൽത്തിയേലിന്റെ മകനായി സെരുബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായി യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു. നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പണിയെടുക്കുവാൻ ഒരുമ്പെട്ടിറങ്ങുന്നത് നല്ല ലക്ഷണമാകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സെരുബാബേൽ ദേശാധിപതിയും അതെ അവിടുത്തെ ഗവർണർ ആയിരുന്നു. അവൻ രാജകുലത്തിൽ പിറന്നവനായിരുന്നു. അവൻ ശേൽത്തിയേലിന്റെ മകനായിരുന്നു. ശേൽത്തിയേൽ എന്ന വാക്കിന്റെ അർത്ഥം പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നവൻ എന്നത്രേ. നല്ല പേരാണല്ലേ ശേൽത്തിയേൽ. പലർക്കും ഈ പേര് കിട്ടാഞ്ഞത് കൊണ്ടായിരിക്കും കുഞ്ഞുങ്ങൾക്കിടാഞ്ഞതെന്ന് തോന്നുന്നു. അടുത്ത നേതാവായിരുന്നു യോശുവ. മതത്തിന്റെ നേതൃത്വം വഹിച്ചവൻ, മഹാപുരോഹിതൻ. നോക്കണേ, മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നേതാക്കന്മാർ ജനങ്ങളോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. അനുഗ്രഹീതമായ അവസ്ഥ ഇല്ലേ, മനോഹരമായിരിക്കുന്നു. ഈ 1-ാം അധ്യായത്തിന്റെ 12 മുതലെ വാക്യങ്ങളാണ് ഹഗ്ഗായി പ്രവാചകന്റെ 2-ാമത്തെ ദൂത്. അതിന്റെ ഡേറ്റ് എത്ര? 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 24-ാം തീയതി തന്നെ. ഇത് BC 520 സെപ്റ്റംബർ മാസം 24-ാം തീയതി ആകും. ആദ്യത്തെ ദൂത് BC 520 സെപ്റ്റംബർ മാസം 1-ാം തീയതി ആയിരുന്നു നൽകിയതെന്ന് നാം കണ്ടതായിരുന്നല്ലോ. അതെങ്ങനെയാണ് ഞാൻ കണക്ക് കൂട്ടിയതെന്ന് അന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ആ ദൂതിലൂടെ ദൈവം ജനത്തെ വെല്ലുവിളിക്കുകയായിരുന്നു. ഒരു സ്വയപരിശോധനയ്ക്ക് വേണ്ടി ദൈവം അവർക്ക് ആഹ്വാനം നൽകി. ആ ആഹ്വാനത്തോട് ജനങ്ങൾ പ്രതികരിച്ചു. അവർ ഒരുമിച്ചുകൂടി. മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നേതാക്കന്മാർ പോലും ചേർന്ന് പ്രവർത്തിച്ചു എന്നതാണ് രസകരം. അവർ ഒരുമിച്ചുകൂടി പദ്ധതികളെല്ലാം ക്രമീകരിച്ചു. മലയിൽ കയറി മരം വെട്ടുവാനും മുറിക്കുവാനും പട്ടണത്തിൽ കൊണ്ടുവന്ന് ദേവാലയം പണിയുവാനും അവർ ആരംഭിച്ചു. 24 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹഗ്ഗായി തന്റെ 2-ാമത്തെ ദൂത് അവരോട് അറിയിച്ചു. അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരോടുകൂടെ ഇരിക്കും എന്ന ഉറപ്പാണ് പ്രവാചകൻ നൽകുന്നത്. അനുസരിക്കുന്നവരോടുകൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമ്മെ എത്രമാത്രം ശക്തീകരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? മാത്രമല്ല, എത്രമാത്രം നമ്മെ വിശുദ്ധീകരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? നാം വളരെയധികം പിന്നെ ശ്രദ്ധിക്കും. ഹൃദയത്തിൽ നമുക്ക് ആ ഉറപ്പ് ലഭ്യമാകുമ്പോൾ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് കൂടുതൽ കൂടുതൽ പ്രയോജനപ്പെടുവാനായിട്ട് ആരംഭിക്കും. ഹഗ്ഗായി പ്രവാചകൻ വെറും ഒരു സാധാരണക്കാരനായിരുന്നു എന്ന് ഈ ചെറിയ പ്രവചന പുസ്തകത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. അവൻ ഒരു കാര്യനിർവാഹകൻ കൂടി ആയിരുന്നു. എത്രയും താഴ്മയോടെ പ്രായോഗിക കാര്യങ്ങൾ സംസാരിക്കാമോ അങ്ങനെ ഹഗ്ഗായി സംസാരിച്ചു. ദേവാലയം പുനരുദ്ധരിക്കുവാൻ ഹഗ്ഗായി ജനത്തെ സഹായിച്ചു. അവർ ഒരുമിച്ച് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രവാചകൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലം ഉന്നതമാണ്. ദൈവം പ്രസാദിച്ചു എന്ന് മാത്രമല്ല, ദൈവനാമം മഹത്വപ്പെട്ടു എന്നും നാം കാണും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവഹിതപ്രകാരം താങ്കളെ ദൈവം ഇപ്പോൾ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വേല ചെയ്യുവാൻ, പണിയെടുക്കുവാൻ താങ്കൾ എത്രമാത്രം ഉത്സാഹം കാണിക്കാറുണ്ട്! അതിനു വേണ്ടിയിട്ട് നാം കാണിക്കുന്ന ഉത്സാഹം തീർച്ചയായും ദൈവാനുഗ്രഹം നമ്മിലേക്ക് കൊണ്ടുവരുന്നതാക്കി തീർക്കും. ഇന്ന് അതിനു വേണ്ടിയിട്ട് താങ്കളുടെ ജീവിതത്തെ താങ്കൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ജീവിതത്തെ ഒന്ന് വിലയിരുത്തുകയും ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ക്രമീകരിച്ച് ദൈവഹിതത്തിൽ നിലനിൽക്കുകയും ചെയ്യുവാൻ ദൈവകരങ്ങളിലേക്ക് താങ്കളെ സമർപ്പിക്കുമോ?